ദക്ഷിണേന്ത്യൻ ചരിത്രം, ഇപ്പം ഭക്തി പ്രസ്ഥാനത്തെ പറ്റി സാറും കേശവൻ സാറും ഒക്കെ ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്, ഭക്തി പ്രസ്ഥാനം. അപ്പൊ ഈ ദക്ഷിണേന്ത്യൻ ചരിത്രം ഇപ്പം കേരളം വിട്ട് തമിഴ്നാടിനെ പറ്റി ആ രീതിയിൽ ഉള്ള ദക്ഷിണേന്ത്യൻ ചരിത്ര പഠനങ്ങളിൽ ഒരുപാട് പ്രബന്ധങ്ങൾ സാർ എഴുതി.
അത് ഇവരെ വൈഷ്ണവന്മാരുടെ
നായനാന്മാരുടെ അവരുടെ ഭക്തിപ്രസ്ഥാനത്തെ പറ്റി പഠിച്ചെഴുതിയുണ്ട്. പിന്നെ
പിന്നെയാണ് ഭക്തി കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഇത് വരുന്നത്.
ഏതൊക്കെയാണ്
അല്ല, ഭക്തി പ്രസ്ഥാനം കഴിഞ്ഞിട്ട് പിന്നെയുള്ളതൊക്കെ അങ്ങനെ ഭക്തിയുടെ ഒരു അതിപ്രസരമില്ലാത്തതാണ്. എനിക്ക് ഓർമ്മ ഒന്നുമില്ല.
പിന്നെ ഈ മാർക്സിസ്റ്റ് രീതിശാസ്ത്രം അപ്രോച്ച് സമീപനത്തെ പറ്റി ഫൗണ്ടേഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഓൺ മെറ്റീരിയലിസ്റ്റ് കൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി എന്ന പ്രബന്ധത്തിൽ അതിൻ്റെ മേന്മ എടുത്തു പറയുന്നു. ആ പുസ്തകത്തിലാണ്. അതേസമയം തന്നെ പിൽക്കാലത്ത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരോടാണോ മാർക്സിസ്റ്റ് അപ്രോച്ചിനോടാണോ അങ്ങനെ ഒരു അപ്രോച്ചിൽ വിരോധമുള്ളതായി തോന്നിയത്?
അല്ല, വിരോധം ഉള്ളത് അതിന്റെ ഇടുക്കത്തിലാണ്.
ഇടുക്കത്തിലാണ്
അതൊരു മതമാക്കി മാറ്റി.
മാർക്സിന്റെ അപ്രോച്ചിന് ഓപ്പൺ
ആണ്
അദ്ദേഹം അന്തിമവാക്കൊന്നും
പറഞ്ഞിട്ടില്ല.
അപ്പോൾ മാർക്സിൻ്റെ അപ്രോച്ചിനെ പിൽക്കാലത്ത് വ്യാഖ്യാനിച്ച് സ്റ്റാലിനിസ്റ്റ്
അതൊക്കെ
കള്ളികളിലാക്കി മാറ്റി ഓരോ ചെറിയ സൂത്രവാക്യങ്ങളായി അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അത് ആ ഒരു ഇടക്കത്തെ
അതിനാണ് ഞാൻ എതിർത്തത്.
അല്ലാതെ ആസ് സച്ച് മാർക്സിസ്റ്റ് അപ്രോച്ചിനല്ല, ആ ഇടുക്കത്തെയാണ് എതിർത്തത്. അത് ആ ഇടുക്കം ഉണ്ടാക്കിയത് ആരൊക്കെ? അപ്പം ഇ പി തോമസൊക്കെ ആ ഇടുക്കത്തിൽ പിന്നെ ഇടുക്കത്തെ എതിർക്കുകയും ഈ വെസ്റ്റേൺ മാർക്സിസ്റ്റുകൾ മൊത്തം മാർക്സിസ്റ്റ് അപ്രോച്ചിനെ പിന്നെ സർഗാത്മകമായി നവീകരിക്കുകയും ചെയ്തതാണ്. ഗ്രാംഷി ആവട്ടെ, ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഗ്രൂപ്പ്, തോംസൺ, ക്രിസ്റ്റഫർ ഹിൽ, എറിക്
ഓക്സ്ഫോർഡ്,
അവരൊക്കെ ആ മാർക്സിസ്റ്റ് അപ്രോച്ചിനെ ഇപ്പം ആ കടുംപിടുത്തം ഇടുങ്ങിയ അപ്രോച്ചിനെ എതിർക്കുകയും അവർ അവരുടേതായിട്ടുള്ള മാർക്സിസം മാർക്സ് നൽകുന്ന സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ അവര് മികച്ച ഗ്രന്ഥങ്ങൾ എഴുതി. മേക്കിംഗ് ഓഫ് ദി ബ്രിട്ടീഷ് വർക്കിംഗ് ക്ലാസ് പോലുള്ള ഗ്രന്ഥങ്ങൾ. എറിക് ഓക്സ്ഫോർഡ് മരിച്ചു, അദ്ദേഹം നല്ല കൃതികൾ എഴുതി. മാർക്സിസ്റ്റ് അപ്രോച്ച് സോവിയറ്റ് യൂണിയനിലും ചൈനയിലും അതുപോലെ ഇന്ത്യയിലും എത്തിയപ്പോഴാണ് ഇടുങ്ങിപ്പോയത് എന്ന് അല്ലേ താങ്കൾ കരുതുന്നത്? അതേപോലെ പിന്നെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ മാർക്സിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഡി ഡി കൊസാമ്പി വരുന്നത് അല്ലേ? അദ്ദേഹത്തിനും ആ ഒരു ഇടുക്കം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ?
ഇല്ല.
കാരണം വിഷയിപ്പിക്കുമ്പോൾ പ്രൊഡക്ഷൻ അപ്പടി തള്ളി. കാരണം ചലനമറ്റ സമൂഹം എവിടെ ഉണ്ടാവില്ലല്ലോ. സ്റ്റാഗ്നൻറ്റ് ചേഞ്ച്ലെസ് സൊസൈറ്റി എന്നൊക്കെ മാർക്സ് എഴുതുകയെന്ന് വെച്ചാൽ മാർക്സിൻ്റെ വാദങ്ങൾക്ക് തന്നെ എതിരാണ്. അപ്പൊ ഫ്യൂഡൽ ഡിബേറ്റ് കൊണ്ടുണ്ടായ ഒരു ഗുണം ഇതാണ്. അതായത് ഇന്ത്യ, പ്രീ കൊളോണിയൽ ഇന്ത്യ ഒരു ചലനമറ്റ മാറ്റമില്ലാത്ത സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സൊസൈറ്റി ആയിരുന്നു എന്നുള്ള ഇത് മാറുകയും അത് പരിവർത്തനത്രാണിയുള്ള രാജവാഴ്ചകൾക്ക് അതീതമായി തന്നെ സ്ഥിതിഭേദക്ഷമതയുള്ള ഒരു സമൂഹമായി മാറി എന്നതാണ് എൻ്റെ ഒന്ന്. രണ്ട്, ഇതിൽ ഏർപ്പെട്ട ഇതിലെ വക്താക്കളും എതിർവക്താക്കളും തന്നെ പലൻ മാർക്സിസ്റ്റ് അപ്രോച്ച് നോക്കിയ ഒരു ഭാഗത്ത് എതിർക്കുന്ന ആറ് ശരണ്യ മാർക്സിസ്റ്റ് സെയിം അപ്രോച്ച് വെച്ചാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം അപ്രോച്ച് മാത്രമല്ല സെയിം പ്രമാണങ്ങൾ വെച്ച് തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് നഗരക്ഷയം ഉണ്ടാവും എന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ
അർബൻ ഡീകേ
അവിടെ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ വേറെ സ്ഥലത്ത് നഗരക്ഷയമല്ലാത്ത നഗര വളർച്ച ഉണ്ടായിട്ടില്ല ഡിക്ലൈൻ ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ ആ ശരി അവിടെ ഉണ്ട് ഇവിടെ ഡിക്ലൈൻ ഓഫ് ട്രേഡ് ഇല്ല എന്ന് കാണിക്കുന്നൊക്കെ മാസിച്ച് തന്നെയാണ് അത് ആ സമയത്ത് തന്നെയാണ് ഏളി മിഡീവൽ എന്നുള്ള സങ്കല്പം വരുന്നത്
അല്ല
സാറൊക്കെ ചരിത്രം പഠിക്കുന്ന കാലത്ത് ഗവേഷണം ചെയ്യുന്ന കാലത്ത് ഏളി മിഡീവൽ ഉണ്ടോ
ഇല്ല
ഏഷ്യൻ മിഡീവൽ മോഡേൺ
അത്രേ ഉള്ളൂ
ഏളി മിഡീവൽ മിഡീവൽ പീരീഡിലേക്കുള്ള സംക്രമണ കാലത്ത് ഏഷ്യന്റിൽ നിന്ന് മിഡീവലേക്കുള്ള ട്രാൻസിഷൻ പീരീഡല്ലേ ഏളി മിഡീവൽ
അതെ
അപ്പൊ ഇന്ത്യ ചരിത്രത്തിൽ അത് ഏളി മിഡീവൽ യൂറോപ്പ് എന്ന് പറയാറ് ഏളി മിഡീവൽ ഇന്ത്യൻ അപ്പം അതൊരു സവിശേഷ കാലഘട്ടമായി ഉരുത്തിരിയുന്നതും ഈ ഫ്യൂഡൽ ഡിബേറ്റിന്റെ കാലത്താണ് അല്ലേ
ഫ്യൂഡലിസം എന്നുള്ള ശർമ്മജിയുടെ ഫ്യൂഡലിസം എന്നുള്ള ഐഡിയ ഉണ്ട് അത് സൗത്ത് ഇന്ത്യയിലേക്ക് കുറെ അപ്ലൈ ചെയ്യാൻ ഞാൻ
ശ്രമിച്ചു ഉൾക്കാഴ്ചകൾ പിൻപറ്റി ഫ്യൂഡലിസം അതിനെ പരിഷ്കരിച്ചാണ് ഇന്ത്യൻ ഫ്യൂഡലിസം എഴുതുന്നത് അപ്പോൾ അതിലെ നിരീക്ഷണങ്ങളാണ് സൗത്ത് ഇന്ത്യൻ ചരിത്ര ഭൂമികയിൽ സാർ അപ്ലൈ ചെയ്തത് ഭൂമിക എന്ന് പറയാമെന്നുള്ള ആ ഒരു ചരിത്ര സന്ദർഭത്തിൽ അപ്ലൈ ചെയ്തത് അപ്പം ഇത് ഞാൻ
തോന്നുന്നു
എൻ്റെ മൂന്നാം പതിപ്പാണ്
പിന്നെ ഒരു ഇന്ത്യക്കാർ പക്ഷേ കുടിയേറ്റക്കാർ
ഇതെല്ലാം പുസ്തക നിരൂപണം ഇനി ഉണ്ടായിരുന്നു കിട്ടിയതൊക്കെ വെച്ച് ഞാൻ കൊടുത്തത് അവർ മൂന്നാം പതി പിറക്കി നാലാം പതി പിറക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാറ് വായിച്ച കാര്യങ്ങൾ
തന്നെയായിരുന്നു
ഏറ്റവും പുതിയ പുസ്തകങ്ങളുടെ കുറെ ഓതേഴ്സ്
പുതുവഴികൾ
മനസ്സിലാക്കുമ്പോൾ കാണാം
ഭക്ഷണം കഴിച്ചത്
ഒരു ചോദ്യം കൂടി ചോദിക്കാൻ പറ്റുമോ? ലാസ്റ്റ് വൺ ഓഫാക്കില്ല റെക്കോർഡിങ്. ആ